السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين، أما بعد، ابن أبي داود رحمه الله تعالى لجتاء المنظومة الحائية ينكا وديانا നമ്മൾ വിശദീകരിച്ചു വന്നത് ഈ കവിതയിലെ ആദ്യത്തെ അഞ്ച് വരികൾ അവയെക്കുറിച്ചാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞത്. ആ അഞ്ച് വരികളിൽ അദ്ദേഹം ആദ്യത്തെ രണ്ട് വരികളിൽ അഹ്ലുസുന്നത്തിന്റെ അഖീദ, അതിന്റെ അടിസ്ഥാനം ഖുർആനും സുന്നത്തുമാണ്, ബിദഅത്തുകളല്ല എന്നാണ് ഓർമ്മപ്പെടുത്തിയത്. അതാണ് വിജയത്തിന്റെ മാർഗം, ലാഭത്തിന്റെ വഴി. അതിനുശേഷം പിന്നീട് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, അവന്റെ സംസാരമാണ് എന്ന അഹ്ലുസുന്നത്തിന്റെ അഖീദയിലെ പ്രധാനപ്പെട്ട ഭാഗമാണ് പിന്നീട് അദ്ദേഹം ഓർമ്മപ്പെടുത്തിയത്. ഇനി ഈ അഖീദയിൽ പഠിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റു ചില അധ്യായങ്ങൾ, അതാണ് അടുത്ത വരികളിൽ അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നത്. ആറാമത്തെ വരിയിൽ ഇമാം ഇബ്നു അബി ദാവൂദ് റഹിമഹുള്ള അദ്ദേഹം പറയുന്നു, വഖുൽ യതജല്ലല്ലാഹു ലിൽ ഖൽഖി ജഹ്റതൻ കമൽ ബദ്റു ലാ യഖ്ഫാ വറബ്ബുക ഔളഹു. വഖുൽ, നീ വിശ്വസിക്കുക, യതജല്ലല്ലാഹു ലിൽ ഖൽഖി ജഹ്റതൻ, യതജല്ല ഐ യദ്ഹർ, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ വെളിവാകും. യതജല്ലല്ലാഹു ലിൽ ഖൽഖി, സൃഷ്ടികൾക്ക് മുൻപിൽ, ജഹ്റതൻ, അല്ലാഹു സുബ്ഹാനഹു വതആല മറയില്ലാതെ വ്യക്തമായി കാണാവുന്ന രൂപത്തിൽ സൃഷ്ടികൾക്ക് മുൻപിൽ അള്ളാഹു വെളിവാകും. ഇവിടെ അൽ ഖൽഖ് എന്നതുകൊണ്ട്, സൃഷ്ടികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഅ്മിനീങ്ങൾ മാത്രമാണ്. മുനാഫിഖുകൾക്കും മുശ്രിക്കീങ്ങൾക്കും കുഫാറുകൾക്കും അള്ളാഹു സുബ്ഹാനഹു വതആലയെ കാണുക എന്നത് സാധിക്കുകയില്ല എന്നതാണ് ശരിയായ അഭിപ്രായമായി മനസ്സിലാകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ മുത്തഫിഫീനിൽ പറഞ്ഞു, كلا انهم عن ربهم يومئذ لمحجوبون. انهم اور عن ربهم اور ربنا തൊട്ട് يومئذ അന്നേ ദിവസം لمحجوبون മറയിടപ്പെടുന്നതായിരിക്കും. അവർക്ക് അല്ലാഹുവിനെ കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആലയെ കാണാൻ കഴിയുക എന്നത് മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു നൽകുന്ന മഹത്തരമായ നിഅമത്താണ്. للذين احسنوا في هذه الدنيا للذين احسنوا في هذه الدنيا الله سبحانه وتعالى يوشوسيت ആളുകൾക്ക് അവർക്ക് സ്വർഗ്ഗമുണ്ട്. الحسنى وزياده സ്വർഗ്ഗവും അതോടൊപ്പം അധികമായി ചിലതുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിൽ വിശദീകരിച്ചു, ഈ അധികമായി ഉണ്ട് എന്ന് പറയുന്നത് അള്ളാഹുവിനെ കാണുക എന്നതാണ്. മനുഷ്യർ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് ചോദിക്കും, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വേണ്ടതുണ്ടോ? അവർ പറയും, അള്ളാഹു നീതാ ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു, ഇനി എന്താണ് നീ ഞങ്ങൾക്ക് നൽകാൻ? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ മറ നീക്കും. സുബ്ഹാനല്ലാഹ്. മുഅ്മിനീങ്ങൾ അല്ലാഹുവിനെ നോക്കിക്കാണും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാ ഉഅ്തു നിഅമതൻ അഅ്ളമ മിൻ ദാലിക്, അതിനേക്കാൾ മഹത്തരമായ മറ്റൊരു നിഅമത്തും അവർക്ക് നൽകപ്പെട്ടിട്ടില്ല. അള്ളാഹിനെ കാണുക എന്നതിനേക്കാൾ മഹത്തരമായ നിഅമത്ത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു മനുഷ്യൻ അവന്റെ ഇബാദത്ത് ആരംഭിച്ച കാലം മുതൽ ആർക്കു വേണ്ടിയാണ് ഇബാദത്ത് ചെയ്തത്? അള്ളാഹുക്ക് വേണ്ടിയിട്ടാണ് കരിച്ചത്, സുജൂദ് ചെയ്തത്, അല്ലേ, ജിഹാദ് ചെയ്തവർ ജിഹാദ് ചെയ്ത് മുറിവേറ്റത്, അവരുടെ കാലുകൾ കൈകൾ മുറിച്ചു മാറ്റം, എത്രയോ ആളുകൾ അതിൻ്റെ പേരിലാണ് മരിച്ചു വീണത്, എത്രയോ ആളുകൾ അള്ളാഹുവിൻ്റെ പേരിലാണ് തർക്കിച്ചത്, അവന് വേണ്ടിയാണ് ജീവിച്ച്, അവൻ്റെ ദീൻ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് പടവെട്ടിയത്, പ്രയാസപ്പെട്ടത്, കുടുംബത്തിൽ നിന്ന് എടുത്തു നീക്കപ്പെട്ടത്, ബഹിഷ്കരണങ്ങൾ വാങ്ങിച്ചത്, ഇതൊക്കെ ഏറ്റത് അള്ളാഹു വേണ്ടിയിട്ടാണ്. അവരവനെ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ എന്തായിരിക്കും? അള്ളാഹുവിനെ കണ്ടുകഴിഞ്ഞാൽ മുഅ്മിനിന് ലഭിക്കുന്ന സന്തോഷം എത്ര വലുതായിരിക്കും. ഇബ്നു റജബ് അൽഹംബലി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതുപോലെ, ഒരു നിമിഷത്തേക്ക് റബ്ബിനെ കാണാൻ സാധിക്കുന്നതിന് വേണ്ടി ഒരാൾ 1000 വർഷം പാറയുടെ മുകളിൽ അവന്റെ നെറ്റി ഒരടി സുജൂദിൽ കിടന്നാലും അത് മതിയായവാണ്. അത് ഇതിന് ഇതിനെ അപേക്ഷിച്ച് ഒന്നുമല്ല. അള്ളാഹുവിനെ ഒരു നോക്ക് കാണാൻ കഴിയുക എന്നതിനെ അപേക്ഷിച്ച് അതൊന്നും തന്നെയല്ല. സുബ്ഹാനല്ലാഹ്, അവൻ ജമീലാണ്, ഏറ്റവും ഭംഗിയുള്ളവനാണ്. ദുനിയാവിൽ മനുഷ്യന്മാർ ഭംഗിയുള്ള ആൾക്കാരെ ചിലപ്പോൾ കണ്ടിട്ട് നോക്കി, കുറച്ച് നേരം നോക്കി, അവരുടെ ഭംഗി ആസ്വദിക്കുന്നതിന് വേണ്ടി ആകാശഭൂമികളുടെ ഭംഗി കണ്ടാൽ നമ്മൾ നോക്കി അത്ഭുതപ്പെടും. എന്തായിരിക്കും ഈ ഭംഗിയെല്ലാം സൃഷ്ടിച്ചവനെ, റബ്ബിന്റെ ഭംഗി എത്രയായിരിക്കും, എന്തായിരിക്കും അവന്റെ മഹത്വം, എന്തായിരിക്കും അവന്റെ കാരുണ്യം, എന്തായിരിക്കും അവന്റെ ഗാംഭീര്യം. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അതുകൊണ്ട് നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? അള്ളാഹു മുഖലാണ്, പക്ഷെ മുഖത്തേക്ക് മെലക്ക് നോക്കാൻ പാടില്ല. ചിലപ്പ് ചില പറഞ്ഞു, പണ്ഡിതന്മാർ ചിലതിന്റെ കാരണമായി പറഞ്ഞു, നിസ്കാരത്തിൽ അവൻ തലതാഴ്ച നിൽക്കുന്നത് ആദരവ് കൊണ്ടാണ്, റബ്ബിന്റെ മുന്നിലുള്ള ആദരവ് കൊണ്ടും തലതാഴ്ചിരിക്കുന്നത്. ഒരാൾ ആദരിക്കപ്പെടുന്ന ആൾ മുന്നിൽ മുഖത്തേക്ക് തർപ്പിച്ചു നോക്കില്ല, താഴെ കൂട്ടി നോക്കി നിൽക്കണം. ആദരവ് കൊണ്ട് പരലോകത്ത് അവർക്ക് ലഭിച്ച ഏറ്റവും വലിയ അന്ന അള്ളാഹുവിനെ കാണുക എന്നതാണ്. അതാണ് ഇവിടെ പറഞ്ഞത്, വഖുൽ യതജല്ല അല്ലാഹു ലിൽ ഖൽഖി ജഹറതൻ കമൽ ബദ്റു, എങ്ങനെയാണ് അവർ കാണുക? കമൽ ബദ്റു ലാ യഖ്ഫാ, പൂർണചന്ദ്രൻ അവ്യക്തമാകാത്തതുപോലെ തീർത്തും വ്യക്തമായി അവർ അള്ളാഹുവിനെ കാണും. വറബ്ബുക അല്ലാഹു, നിന്റെ റബ്ബിനെ അതിനേക്കാൾ വ്യക്തമായി കാണാൻ സാധിക്കും. അതിന് തെളിവ് റസൂലുള്ളാഹി ഹദീസാണ്, ഇൻഷാ ഹദീസ്, അതിനേക്കുള്ള സൂചന അടുത്ത വരികളിലുണ്ട്. എന്നാൽ ഈ പറഞ്ഞ അള്ളാഹുവിനെ കാണാൻ കഴിയും എന്ന കാര്യം ബിദഅത്തുകാരിൽ മിക്കവരും നിഷേധിച്ച കാര്യമാണ്. ജഹ്മികൾ, മുഅ്തസലികൾ, ഇങ്ങനെ അനേകം പേർ അള്ളാഹു സുബ്ഹാനഹു വതആലയെ കാണാൻ കഴിയും എന്ന കാര്യം നിഷേധിച്ചവരാണ്. ഇമാം ഇശാഫി റഹിമഹുള്ള അദ്ദേഹത്തെ പോലുള്ള ചില സലഫുകൾ പറഞ്ഞ ഒരു വാക്ക് ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞു, മൻ അൻകറ റുയ്യതല്ലാഹി ഹറിയുൻ أن يحرم منها. അള്ളാഹുവിനെ കാണാൻ കഴിയുമെന്ന് നിഷേധിച്ചവർ അവർക്ക് അള്ളാഹുവിനെ കാണാൻ സാധിക്കാതെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അള്ളാഹിനെ കാണാൻ പറ്റില്ല ദുനിയാവിൽ തർക്കിച്ച ആളുകൾ, അവർക്ക് അള്ളാഹുവിനെ കാണാനുള്ള സാധ്യത തീർത്തും വിരളമാണ്, കാണാതിരിക്കാനാണ് കൂടുതൽ സാധ്യത എന്ന് അൽ ഇമാം ഇശാഖ റഹിമഹുള്ളാഹു തആല അദ്ദേഹം പറഞ്ഞതായി കാണാം. റബ്ബിനെ കാണുക എന്നത് അവർ നിഷേധിച്ചു. അവർ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനത്തിനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹുക്ക് ഒരു സ്ഥലമുണ്ട് എന്ന് പറയേണ്ടി വരും. ഇങ്ങനെ പല ജാതി ന്യായങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട്, ബുദ്ധിപരമായ ന്യായങ്ങൾ, ഫിലോസഫിയും തത്വശാസ്ത്രവും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് അവർ അള്ളാഹുവിനെ കാണാൻ കഴിയുമെന്ന് ഖുർആൻ ഹദീസ് വ്യക്തമായി വന്ന കാര്യത്തെ നിഷേധിച്ചു കളഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വലൈസ ബി മൗലൂദിൻ വലൈസ ബി വാലിദിൻ وليس له شبه تعالى المسبح. അള്ളാഹുവിനെ കാണാൻ കഴിയും എന്നതിനെ അവർ നിഷേധിക്കാനുള്ള കാരണം എന്താ? അള്ളാഹിനെ കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ അള്ളാഹു മനുഷ്യരെ പോലെയാണ്, സൃഷ്ടികളെ പോലെയാണ് പറയേണ്ടി വരും എന്ന മുടന്തൻ ന്യായമാണ് അവർ അതിനു വേണ്ടി കൊണ്ടുവന്നത്. അപ്പൊ അതിനുള്ള മറുപടിയാണ് ഇനി പറയുന്നത്. സൂറത്തുൽ ഖിയാമയിൽ അള്ളാഹു പറഞ്ഞില്ലേ, വുജൂഹുൻ യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹ നാദിറ, അന്ന് ഏതു ദിവസം ചില മുഖങ്ങൾ അള്ളാഹുവിലേക്ക്, ചില മുഖങ്ങൾ പ്രകാശിക്കുന്നതായിരിക്കും. ആ മുഖങ്ങൾ നോക്കുന്നത് എവിടേക്കാണ്? ഇലാ റബ്ബിഹ, അവരുടെ റബ്ബിങ്കലേക്കാണ്. നാദിറ, ആ മുഖങ്ങൾ അള്ളാഹുവിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നവയാണ്. അറബിയിൽ ഇലാ എന്ന് പറഞ്ഞുകൊണ്ട് നദറ ഇലാ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നോക്കുന്നതിന് മാത്രമേ പറയാൻ പാടുള്ളൂ. അറബി ഭാഷയിൽ ഒരു കാര്യം കാണുന്നതിന് മാത്രമേ, നദർതു ഇലൽ ഖലമി, ഞാൻ പേന നോക്കിയിൽ മാത്രമേ അതിന്റെ അർത്ഥം വരുള്ളൂ. ശരിക്ക് കണ്ണുകൊണ്ട് കാണുന്നതിന് മാത്രമാണ് അറബിയിൽ നദറ ഇലാ എന്ന് പറയുള്ളൂ. അറബി ഭാഷാ നിയമത്തിൽ അറിയപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒരിക്കലും ആ പ്രയോഗം കണ്ണുകൊണ്ട് കാണുന്നതിനല്ല ഉപയോഗിക്കാൻ പാടില്ല. ഖുർആൻ ആകട്ടെ വ്യക്തമായ അറബിയിലാണ് അവതരിച്ചിട്ടുള്ളത്. അപ്പോൾ അള്ളാഹുവിനെ കാണാൻ കഴിയുമെന്നതിനെ നിഷേധിക്കാനുള്ള അവർ പറഞ്ഞ ന്യായം, ആ ന്യായത്തിനുള്ള മറുപടിയാണ് ഇനി അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, വലൈസ ബി മൗലൂദിൻ വലൈസ ബി വാലിദിൻ. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു മൗലൂദല്ല, ഒരു സന്താനമല്ല, അവൻ ആരുടെയും കുഞ്ഞായി ജനിച്ചിട്ടില്ല, സന്താനമായി ജനിച്ചിട്ടില്ല, അതവന് യോജിച്ചതല്ല. അല്ലേ, മകനായി ജനിക്കാതെ അതിന്റെ ഒരു തുടക്കമില്ലാന്നാണ്, തുടക്കമുണ്ട് തന്നെയാണ്, ആരംഭമുണ്ട് തന്നെയാണ്, ഇത് അള്ളാഹുവിന് യോജിച്ചതല്ല. വലൈസ ബിവാലിദിൻ, അവൻ ഒരു സന്താനത്തിന് ജന്മം നൽകിയിട്ടുമില്ല. സന്താനത്തിന് ജന്മം നൽകി എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് ദുർബലതയുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. എന്തിനാ കുട്ടി വലുതാവുമ്പോൾ നമ്മളെ സഹായിക്കണം അല്ലേ, നമുക്ക് അവനോട് ഇഷ്ടമുണ്ടായിരിക്കും, അവന്റെ കാര്യങ്ങൾ അവനോട് അനുകമ്പയുണ്ടായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല അവനൊരു കുഞ്ഞ് ജനിച്ചിട്ടില്ല, അള്ളാഹു ആരുടെയും സന്താനമായി ജനിച്ചതുമല്ല. സൂറത്തു ഇഖ്ലാസിൽ അള്ളാഹു പറഞ്ഞു, ലം യലിദ് വലം യൂലദ്, ലം യലിദ് വലം യൂലദ്. സൂറത്തുൽ ഇഖ്ലാസ് വിശദീകരിച്ച് മുഫസ്സിറുകൾ ചിലർ പറഞ്ഞതായി കാണാം. അതിൽ നാലായത്താണുള്ളത്. ഈ നാലായത്തുകളും പരസ്പര ബന്ധിതമാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഏകനാണ് എന്ന് നീ പറയുക. അതിന്റെ വിശദീകരണമാണ് ലം യലിദ് വലം യൂലദ്, അവനൊരു സന്താനമില്ല, അവൻ മറ്റാരുടെയും മകനുമല്ല. അതിന്റെ വിശദീകരണമാണ് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്, അല്ലാഹു സമദ് ആകുന്നു. അതിന്റെ വിശദീകരണമാണ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് അവനെപ്പോലെ അവന് തുല്യനായി മറ്റൊരാളുമില്ല. സമദനവൻ നിരാശ്രയനാണ്, വേറെ എല്ലാവരും ആശ്രയം വേണ്ട ആളുകളാണ്. അപ്പോൾ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഒരാളുടെ സന്താനമായി ജനിച്ചിട്ടില്ല, മറ്റൊരാൾക്ക് ജന്മം നൽകിയിട്ടുമില്ല. വലൈസ ബി മൗലൂദ് വലൈസ ബി വാലിദിൻ. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ചോദിച്ചിട്ടുണ്ട്, അന്നാ യകൂനു ലഹു വലദ് വലം തകുൻ ലഹു സാഹിബ, എങ്ങനെയാണ് അള്ളാഹുവിന് ഒരു കുഞ്ഞുണ്ടാവുക, അവനൊരു കൂട്ടുകാരിയില്ല, അവനൊരു ഇണയില്ല, എങ്ങനെയാണ് അള്ളാഹുവിന് ഒരു കുഞ്ഞുണ്ടാവുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിച്ചിട്ടുണ്ട്. വലൈസ ലഹു ഷിബ്ഹുൻ, വലൈസ ലഹു അവന് ഇല്ല, ഷിബ്ഹുൻ അവനെപ്പോലെ സദൃശ്യനായ ഒരാളില്ല. ഷിബ്ഹ് എന്ന് പറഞ്ഞാൽ ഏകദേശ സാദൃശ്യം, നമ്മൾ ആൾക്കാരെ പറ്റി പറയും അല്ലേ, സയ്യിദിനെ കണ്ടുകഴിഞ്ഞാൽ മുഹമ്മദിനെ പോലെ തന്നെ ഉണ്ട് എന്ന് പറയും. അതായത് കറക്റ്റ് സയ്യിദിനെ പോലെ തന്നെയാണോ മുഹമ്മദ്? അല്ല, സാദൃശ്യമുണ്ട്, അതിനാണ് ഷിബ്ഹ് എന്ന് പറയുക. സാദൃശ്യമുള്ളവർ പോലും ഇല്ലെങ്കിൽ പിന്നെ അള്ളാഹുക്ക് തുല്യനായി വേറെ ആരെങ്കിലും ഉണ്ടാവോ? ഇല്ല. സുബ്ഹാനല്ലാഹ്, അതാണ് ഷിബ്ഹ് എന്ന വാക്കിന്റെ പ്രത്യേകത. വലൈസ ലഹു ഷിബ്ഹുൻ, അള്ളാഹുക്ക് സദൃശ്യനായി ഒരാളുമില്ല. ശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിനെ പോലെ ഒന്നും തന്നെയില്ല. ചില മുഫസ്സിറുകൾ വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, അള്ളാഹുവിനെ പോലെയുള്ളതിനെ പോലെ ഒന്നുമില്ല. അത്ര കടുത്ത് ചില ആളുകൾ വിശദീകരിച്ചിട്ടുണ്ട്, എല്ലാവരെയും വിശദീകരണങ്ങളുണ്ട്. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിനെ പോലെ ഒന്നും തന്നെയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിച്ചു, ഹൽ തഅലമു ലഹു സമിയ, അള്ളാഹുവിന് തുല്യനായി അവനോട് കിടപിടിക്കാവുന്ന ഒരാളെ നിനക്കറിയുമോ? അതിന്റെ അർത്ഥം അറിയുന്നല്ല, പിന്നെ ഒരാളും ഇല്ലാണ്, അങ്ങനെ ഒരാളും തന്നെ ഇല്ല. ഹൽ തഅലമു ലഹു സമിയ, അള്ളാഹു സുബ്ഹാനഹു വതആല അവന് ഒരു ഷിബ്ഹ് സദൃശ്യനായി ഒരാളില്ല. ഇവിടെ സഹോദരങ്ങളെ, നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ അസ്മാഉ സിഫാത്ത് നമ്മൾ പഠിക്കുന്ന സന്ദർഭത്തിൽ, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ രണ്ട് പ്രധാനപ്പെട്ട ഗുരുതരമായ തിന്മകൾ നമ്മളിൽ വരുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ തിന്മ തഅ്ത്വീലിന്റെ തിന്മയാണ്. എന്താണ് തഅ്ത്വീൽ എന്ന് പറഞ്ഞാൽ, തഅ്ത്വീൽ എന്ന് നിഷേധിക്കലാണ്. അള്ളാഹുവിന് മുഖമുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞപ്പോൾ ഒരാൾ പറയണേ മുഖമില്ല. അള്ളാഹുവിന് കൈയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കൈയില്ല. അള്ളാഹുവിനെ കാണാമെന്ന് അള്ളാഹു പറഞ്ഞില്ല, കാണാൻ പറ്റൂല. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് ഉള്ള വിശേഷണങ്ങളെ, നാമങ്ങളെ നിഷേധിക്കുന്നതാണ് തഅ്ത്വീൽ. അത് നമുക്ക് വരാൻ പാടില്ല, മനസ്സിലായി പറഞ്ഞേ, നിഷേധിക്കാൻ പാടില്ല. തഅ്ത്വീലാണ് ജഹ്മികളെ പോലുള്ള ബിദഅത്തുകാർക്ക് സംഭവിച്ചത്. ഇനി ഇതിന് നേര് വിപരീതമായ മറ്റൊരവസ്ഥയുണ്ട്, അതെന്താണ്? തംസീലാണ്. തംസീൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ സ്ഥിരീകരിക്കുന്നു അവൻ, പക്ഷേ ആ വിശേഷണങ്ങൾ സൃഷ്ടികളോട് സദൃശ്യപ്പെടുത്തിക്കൊണ്ടാണ് അവൻ സ്ഥിരീകരിക്കുക. അതും പാടില്ല. അള്ളാഹുവിന് കൈ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സിൽ വരുന്നത് മനുഷ്യന്റെ കൈ പോലെ ഒരു കൈ. അള്ളാഹുവിന് മുഖമുണ്ട് എന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സിൽ വരുന്നത് മനുഷ്യരെ പോലെ ഒരു മുഖമുണ്ട് എന്നാണ്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവന്റെ ഭാവനയിൽ അവൻ എന്തെങ്കിലും കാണുന്നത്. അത് ഈ രണ്ട് അപകടങ്ങളും വരാൻ പാടില്ല, തഅ്തീലും വരാൻ പാടില്ല, തംസീലും. രണ്ട് ഗുരുതരമായ തെറ്റാണ്. അള്ളാഹ് പറഞ്ഞതിനെ നിഷേധിക്കാനും പാടില്ല, അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതിനെ അവൻ ഉദ്ദേശിക്കാത്ത അർത്ഥത്തിൽ വ്യാഖ്യാനിക്കാനും പാടില്ല. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വിശേഷണങ്ങൾ നിഷേധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. നമുക്ക് ഖുർആൻ നിഷേധിക്കാൻ പാടില്ല എന്ന് വ്യക്തമായ തെളിവാണ്. തംസീൽ പാടില്ല, സദൃശ്യപ്പെടുത്താൻ പാടില്ല എന്നതോ അതിനുള്ള തെളിവുകളാണ് ഇപ്പൊ പറഞ്ഞത്. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിനെ പോലെ മറ്റൊന്നും തന്നെയില്ല. സൂറത്തുൽ ഇഖ്ലാസിൽ ആയത്ത് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, ഇങ്ങനെയുള്ള ആയത്തുകളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് സദൃശ്യനായി ഒരാളുമില്ല എന്നതിനുള്ള തെളിവാണ്. പക്ഷേ ബിദഅത്തുകാർ അവർ പറയും അള്ളാഹുവിനൊരു മുഖമുണ്ട് എന്ന് പറഞ്ഞാൽ നീദാ അള്ളാഹുവിന്റെ സൃഷ്ടികളോട് സദൃശ്യപ്പെടുത്തിയിരിക്കുന്നു എന്നവർ പറയും. ഒരു മുഖണ്ട് എന്ന് പറഞ്ഞാൽ അപ്പൊ അള്ളാഹ്ക്ക് കൈയുണ്ട്. അപ്പൊ അള്ളാഹിന്റെ ഹദീസുകളിൽ കാണാം കിൽതായ ദൈഹി യമീൻ, അള്ളാഹു രണ്ട് കൈയും വലത് കൈയാണ്. അപ്പൊ അവൻ പറയും കടിലേ ഇവർ അള്ളാഹ് രണ്ട് കൈയും വലുത്. അപ്പൊ ഇങ്ങനെ കൈ ഇങ്ങനെയാണോ? മഅദല്ലാഹ്, നിങ്ങൾ ചോദിക്കുന്നത് കാണാം. അള്ളാഹുവിന് മുഖമുണ്ട് എന്ന് പറഞ്ഞാൽ അവർ പറയും കണ്ടില്ലേ അള്ളാഹുവിനെ ഇവർ മനുഷ്യനെ പോലെ ആക്കിയിരിക്കുന്നു, മനുഷ്യന് ശരീരമുള്ളതുപോലെ അള്ളാഹുവിനും ശരീരമുണ്ട്, അവന് അവയവങ്ങളുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത് എന്നവർ പറയും. അത് യഥാർത്ഥത്തിൽ അഹ്ലു സുന്നത്തിന്റെ അഖീദ അവർ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് എന്തൊരു വിശേഷണം സ്ഥിരപ്പെടുത്തുമ്പോഴും അള്ളാഹു നിയോജിച്ച രൂപത്തിലാണ് നമ്മൾ സ്ഥിരപ്പെടുത്തുന്നത്. അതിന്റെ രൂപം എന്താണ് എന്ന് നമ്മൾ ആരും പറയുന്നില്ല, നമുക്കാർക്കും അത് അറിയുകയുമില്ല. അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കി തരുന്ന സംഭവമാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹു തആലയുടെ അടുക്കൽ ഒരിക്കൽ ഒരാൾ വന്നു. അയാൾ വന്നുകൊണ്ട് ചോദിച്ചു, അർറഹ്മാനു അലൽ അർശി ഇസ്തവാ, അള്ളാഹു സുബ്ഹാനഹു വതആല അർശിന്റെ മുകളിൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു, ആരോഹിതനായിരിക്കുന്നു, അള്ളാഹു അർശിന് മുകളിൽ ഇരുന്നിരിക്കുന്നു എന്ന് ഖുർആനിലുണ്ടല്ലോ. അപ്പോൾ കൈഫ ഇസ്തവാ, എങ്ങനെയാണ് അള്ളാഹു ആരോഹിതനായിരിക്കുന്നത് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇമാം മാലിക് റഹിമഹുള്ള അദ്ദേഹം തല താഴ്ത്തി കുറച്ചു നേരം ഇരുന്നു. എന്നിട്ട് അദ്ദേഹം തല ഉയർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, അൽ ഇസ്തിവാ മഅലൂം, ഇസ്തിവ എന്താണ് എന്ന് അതിന്റെ അർത്ഥം നമുക്കറിയാം. എന്താ ഇസ്തിവ എന്ന് പറഞ്ഞാൽ ഇരിക്ക, ഒരു കാര്യം മുകളിൽ ഇരിക്ക, അല വർത്തഫ. എന്താണ് ഇസ്തിവ എന്ന് നമുക്കറിയാം. ഇത് എല്ലാ വിശേഷണങ്ങൾക്കും ബാധക. മുഖം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം, മുഖം എന്താണെന്ന് അറിയാം എല്ലാവർക്കും അറിയാം. കാരുണ്യം എന്താണ് കാരുണ്യം എല്ലാവർക്കും അറിയാം. ദേഷ്യം എന്താണ് ദേഷ്യം എല്ലാവർക്കും അറിയാം. അൽ ഇസ്തിവ മഅലൂം വൽ കൈഫു മജ്ഹൂൽ, പക്ഷെ അതിന്റെ രൂപം എന്താണ് അതാണ് നമുക്കറിയാത്തത്. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആല വിശേഷണങ്ങൾ സ്ഥാപിക്കുമ്പോൾ സ്ഥിരീകരിക്കുമ്പോൾ അതിന്റെ രൂപം നമുക്കറിയില്ല. എങ്ങനെയാണിത് അത് നമുക്കറിയില്ല. എങ്ങനെ അതിന്റെ രൂപം എന്താണ് അത് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അറിയിച്ചത്. എന്താ അറിയിച്ചു തരാത്തത്? നമുക്ക് ആ രൂപം അള്ളാഹു പറഞ്ഞു തന്നിരുന്നെങ്കിൽ തന്നെ അത് ഉൾക്കൊള്ളാൻ നമ്മുടെ ബുദ്ധി പര്യാപ്തമല്ല. അതിനുമാത്രം മഹത്വമുള്ളവനാണ് അവൻ. അള്ളാഹുടെ സൃഷ്ടികളെ കുറിച്ച് തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. വിശുദ്ധ ഖുർആൻ അല്ലാഹു റൂഹിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എല്ലാം നമുക്ക് പറഞ്ഞു തന്നോ? ഇല്ല. യസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല. അവരിതാ റൂഹിനെ കുറിച്ച് നിന്നോട് ചോദിക്കുന്നു, പറഞ്ഞു കൊടുക്കുക അള്ളാഹുവിന്റെ റസൂലെ, റൂഹ് അള്ളാഹുവിന്റെ കാര്യത്തിൽപ്പെട്ടതാണ്, അവന്റെ പടപ്പുകളിൽപ്പെട്ടതാണ്. നിങ്ങൾക്ക് വളരെ കുറഞ്ഞ അറിവ് മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ. എന്താണ് ആത്മാവ്? മനുഷ്യന്മാർക്ക് അറിയോ? ഇല്ല. പക്ഷെ നമുക്കറിയാം നമ്മുടെ ആത്മാവ്, അതിന്റെ രൂപം നമുക്കറിയോ? എങ്ങനെയാണ് ആത്മാവ്? നമ്മളെ പോലെ തന്നെ ആണോ? ഈ ആൾക്കാർ വെള്ള പുകയൊക്കെ വെക്കുന്നതാണ്, അവന്റെ ഭാവന ഒരു തെളിവില്ല. എന്താണ് റൂഹിന്റെ പോലെ ആർക്കും അറിയില്ല. പക്ഷെ ഈ റൂഹ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉയർന്നു പോകുന്നുണ്ട്, റൂഹ് നമ്മുടെ ശരീരത്തേക്ക് തിരിച്ചു വരുന്നുണ്ട്, റൂഹിന് ചിലപ്പോൾ വേദനിക്കുന്നുണ്ട്. എങ്ങനെയാ ഇതൊക്കെ സംഭവിക്കുന്നത് നമുക്കറിയോ? യുക്തിവാദികൾ വരെ അംഗീകരിക്കുന്ന കാര്യങ്ങൾ പെട്ടതാണ് റൂഹ്. ബുദ്ധിമുട്ടിനെ നിഷേധിക്കാൻ പറ്റൂല. പറ്റുമോ? ഇല്ല. ഒരാൾക്ക് വലിയ അസുഖം ബാധിച്ചു നേരിക്കാം, അയാളെ കൈ മുറിച്ചു മാറ്റി, കാല് മുറിച്ചു മാറ്റി, ചെവിക്ക് അസുഖം വന്നത് മുറിച്ചു മാറ്റി, മൂക്ക് മുറിച്ചു മാറ്റി, ഇതൊക്കെ മുറിച്ചു മാറ്റിയാൽ അയാളെ പേര് അതേപോലെ ബാക്കിയാണ്. അവന്റെ പേര് ജെയ്ദ് എന്നാണെങ്കിൽ ജെയ്ദ് തന്നെ, അവനെ വിളിക്കുന്നത് ജെയ്ദ് തന്നെ. പക്ഷേ മറ്റൊരാൾ, അയാളൊരാൾ അതേപോലെ തന്നെ ഉണ്ട്, കൈയിലും കാലിലും ഒന്നിനും അടക്കാൻ പറ്റിയിട്ടില്ല, അയാളെങ്ങനെ മരിച്ചെടുക്കാൻ? ആ ജെയ്ദ് കിടക്കുന്നത് കണ്ടോന്ന് പറയോ? ഇല്ല. പേര് മാറി മയ്യത്ത് എന്നായി. ഏ, എന്തൊക്കെ അയാൾക്ക് പോയത്? അയാളിൽ നിന്ന് അയാളുടെ റൂഹ് പോയിട്ടുണ്ട്.
അത് മനുഷ്യന്റെ പ്രകൃതിയിൽ അവന് ലഭിച്ച വിജ്ഞാനങ്ങളിൽപ്പെട്ട അള്ളാഹു സുബ്ഹാനഹു വതാല അവന് അറിയിച്ചു കൊടുത്ത കാര്യങ്ങളിൽ പെട്ടെന്ന് മനുഷ്യന് നിഷേധിക്കാൻ പറ്റൂല. പക്ഷെ ഇതിന്റെ രൂപം എന്താണ്, ഇതെങ്ങനെയാണ് മേലോട്ട് പോകുന്ന അറിയോ? ഇല്ല, ഉസൈമി റഹിമഹുള്ള അദ്ദേഹം ഉദാഹരണമായി പറഞ്ഞ സംഭവമാണത്. അദ്ദേഹം പറഞ്ഞു, മസലാനി അദീമാൻ ബിഹിമാ യത്തദിഹു അമ്റു അസ്മാഇല്ലാഹി വസിഫാതിഹി. രണ്ട് മഹത്തരമായ ഉദാഹരണങ്ങൾ, ആ ഉദാഹരണങ്ങൾ കൊണ്ട് അള്ളാഹുവിന്റെ അസ്മാ വസിഫാത്തിനെ കുറിച്ചുള്ള വിഷയങ്ങൾ വ്യക്തമാകും. അതിലൊന്ന് റൂഹാണ്. അദ്ദേഹം പറഞ്ഞു, റൂഹ് മിക്ക ആളുകളും അംഗീകരിക്കുന്ന, പക്ഷെ ഇതിന്റെ രൂപം എന്റെ, അതെങ്ങനെ കയറിപ്പോകുന്നത്, നമ്മൾ കയറുന്ന പോലെ നടന്നിട്ടാണോ കയറുന്നത്, അല്ലെങ്കിൽ പറഞ്ഞു പോവാണോ, എങ്ങനെയാണ് പോകുന്നത്, നമുക്ക് ആർക്കും അറിയില്ല. അതിനേക്കാൾ വ്യക്തമായ മറ്റൊരു ഉദാഹരണമാണ് സ്വർഗത്തിന്റെ ഉദാഹരണം. സ്വർഗത്തിലെ പലതുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. എന്തതിന്റെ രൂപം നമുക്കറിയോ? പാത്രമുണ്ട് എന്ന് പറയുന്നു, കോപ്പുണ്ട് എന്ന് പറയുന്നു, സ്ത്രീകളുണ്ട് എന്ന് പറയുന്നു, കൊട്ടാരങ്ങളുണ്ട് എന്ന് പറയുന്നു. എന്താണ് ഇതിന്റെ രൂപം? അള്ളാഹു സുബ്ഹാനഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, അജത്തു ലി ഇബാദി മാ ലാ ഐനു റഅത് വലാ ഉദുനു സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. ഞാനിതാ എന്റെ അടിമകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു, ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ലാത്തതാണ്, ഒരു കാതും ഇതുവരെ കേട്ടിട്ടില്ലാത്തതാണ്, ഒരു ഹൃദയത്തിൽ പോലും ഇതുവരെ മിന്നിമറഞ്ഞു പോയിട്ടില്ലാത്തതാണ്. അവിടെ എത്തുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, സ്വർഗത്തിലുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ച് അള്ളാഹു അറിയിച്ചു തന്ന കാര്യങ്ങൾ പേരിൽ മാത്രമേ ദുനിയാവിലുള്ളതായിട്ട് ഒക്കുന്നുള്ളൂ. അതിന്റെ കോലെന്താണെന്ന് അവിടെ എത്തിയാൽ തന്നെ മനസ്സിലാവുള്ളൂ. അല്ലെ, സ്വർഗത്തിലെ സ്ത്രീകളെ കുറിച്ച്, അവിടെയുള്ള റൂമിനെ കുറിച്ച് റസൂലുള്ളാഹി ഹദീസിൽ കാണാം, ഇന്ന ഫിൽ ജന്നതി ഖുറഫൻ യുറാ ദാഹിറുഹാ മിൻ ബാത്തിനിഹാ വബാത്തിനുഹാ മിൻ ദാഹിരിഹാ. സ്വർഗത്തിൽ ചില മുറികളുണ്ട്, അതിന്റെ പുറത്തു നിന്ന് നോക്കിയാൽ ഉള്ളിലേക്ക് കാണാം, ഉള്ളിൽ നിന്ന് നോക്കിയാൽ പുറത്തേക്ക് കാണാം. ആർക്കാണത് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്? അഅദ്ദഹല്ലാഹു ലിമൻ അലാന അൽ കലാം വഅതഅന അത്ത്വാമ വസല്ലാ ബില്ലൈലി വന്നാസു നിയാം. അള്ളാഹു അത് ഒരുക്കി വെച്ചിരിക്കുന്നത് സംസാരം മൃദുലപ്പെടുത്തുന്നവനാണ്, അതുപോലെ തന്നെ രാത്രി നിസ്കരിക്കുന്നവനാണ്, ജനങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ജനങ്ങൾക്ക് ഭക്ഷണം കൊടുത്തവനാണ്. എന്തായിരിക്കും അതിന്റെ രൂപം? എങ്ങനെ നമുക്ക് മനസ്സിലാവുക? എന്താ അതിന്റെ വലുപ്പം? ഓരോ പദവികൾക്കും ഇടയിൽ വർഷങ്ങളുടെ ദൂരമുണ്ട് എന്നാണ്. ഒരു പദവി അതിന്റെ അപ്പുറത്തെ പദവി തമ്മിൽ വർഷങ്ങളുടെ വഴിദൂരമുണ്ട്. എന്താണ് സ്വർഗത്തിൽ അള്ളാഹു നമുക്ക് വേണ്ടി ഒരിക്കലും നമുക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലമനാദീലു സഅദിൻ. ഒരിക്കൽ സഹാബികൾക്ക് ഒരു പട്ടി കിട്ടി, ഭയങ്കര മിനുസമുണ്ട്, നല്ല മിനുസമുള്ള പട്ടാണ്. അവരിങ്ങനെ അത് നോക്കിയിട്ട് അത്ഭുതപ്പെടാൻ, എന്തൊരു മിനുസമുണ്ട് ഇത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലമനാദീലു സഅദിൻ ഖൈറും മിൻ സഅദ്ബ്നു മുആദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് സ്വർഗത്തിൽ ലഭിക്കുന്ന തൗവലുണ്ട്, അത് ഇതിനേക്കാൾ നല്ലതാണ്. അപ്പോൾ എന്തായിരിക്കും അതിന്റെ മനോഹാരിത, എന്തായിരിക്കും അതിന്റെ ഭംഗി, നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവോ? ഇല്ല. പക്ഷെ സ്വർഗത്തിന്റെ കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്നില്ലേ? അതിന്റെ രൂപം നമുക്കറിയില്ല, പക്ഷെ നമുക്ക് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ വിശേഷണങ്ങളായി പറഞ്ഞവ, അത് അവനുണ്ട് എന്ന് നമ്മൾ സ്ഥിരപ്പെടുത്തുന്ന രൂപം നമുക്കറിയില്ല. രൂപം ആരെങ്കിലും മനസ്സിൽ കൊണ്ടു നടന്നാൽ, ഒരാൾ അവന്റെ മനസ്സിൽ, ചില ആൾക്കാർ പറയും എനിക്കിത് അങ്ങനെ വിശ്വസിക്കാൻ പറ്റും, തൽക്കാലത്തേക്ക് ഞാൻ മനസ്സിൽ രൂപം വെക്കട്ടെ എന്ന് അവൻ പറഞ്ഞാൽ, സലഫുകൾ പറഞ്ഞതായി കാണാം, അൽ മുഅത്തിലു അൽ മുമസ്സിലു യഅബുദു സനമൻ. അള്ളാഹുവിനെ മറ്റുള്ളവരുമായി സദൃശ്യപ്പെടുത്തുന്നവൻ ആരാധിക്കുന്ന ഒരു വിഗ്രഹത്തെയാണ്. അവന്റെ മനസ്സിലൊരു വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതാണ് അവന്റെ അടുക്കുള്ള റബ്ബ്. അങ്ങനെയാവുമ്പൽ മനസ്സിൽ എന്തൊരു ചിത്രം അള്ളാഹുവിനെ കുറിച്ച് വന്നാലും സലഫുകൾ പറഞ്ഞതായി കാണാം. ഇബ്നു ഖുദാമ റഹിമഹുള്ളാഹി മഅദ്ദൽ ഇഅ്തിഖാദിൽ പറഞ്ഞു, കുല്ലു മാ ഖതറ ഫീ ബാലിക വല്ലാഹു ഖിലാഫു ദാലിക്. നിന്റെ ഹൃദയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് വരുന്ന ചിത്രം, ആ ചിത്രം എന്തൊക്കെ ചിത്രങ്ങളുണ്ടോ അള്ളാഹു അതുപോലെയല്ല. ഈ വസ്വാസ് ഇല്ലാതാക്കുള്ള വലിയതാണ്. ഹൃദയത്തിൽ അള്ളാഹിനെ കുറിച്ച് എന്തൊരു ചിത്രം വന്നോ നീ ഉറപ്പിച്ചു അത് അള്ളാഹു അല്ല. അങ്ങനെ ചിന്തിച്ചാൽ പിന്നെ ഈ വസ്വാസ് കയറൂല. അപ്പോൾ സഹോദരങ്ങൾ, അള്ളാഹുവിന് ശിബ്ഹില്ല, സദൃശ്യനായി ഒരാളും തന്നെ ഇല്ല. സദൃശ്യത തന്നെ അവനെ പോലെ ഒരാളുള്ള, അപ്പൊ പിന്നെ അത് തുല്യനായിട്ട് വേറെ ഒരാൾ ഒരിക്കലും ഉണ്ടാവില്ല. ഇത് ചില ആളുകൾ പറയും, ഇത് എങ്ങനെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുക, അള്ളാഹ്ക്ക് കയ്യുണ്ടെന്നറിയാം, മുഖണ്ടെന്നറിയാം, പിന്നെ അതിന്റെ കോലറിയില്ല എന്ന് പറയാ. അത് വിശ്വസിക്കുക എന്നത് തീർത്തും എളുപ്പമുള്ള കാര്യം. അഹ്ലു സുന്നത്തിന്റെ അഖീദ ഖുർആൻ സുന്നത്തിന് യോജിച്ചതെന്ന് മാത്രമല്ല, ബുദ്ധിക്ക് യോജിച്ചതും കൂടിയാണ്. അല്ലെ, അള്ളാഹുവിന് മുഖമുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ആരെങ്കിലും അത് സൃഷ്ടികളുടെ മുഖമാണ് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് അവന്റെ പ്രശ്നമാണ്. മനുഷ്യന്മാർ അല്ലെ, നമ്മളിപ്പോ ഞാൻ പറയാം, മനുഷ്യന്റെ മുഖം എന്ന് പറഞ്ഞ ഉടനെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ചിത്രം വന്നില്ലേ? പൂച്ചയുടെ മുഖം എന്ന് കേട്ടപ്പോഴോ ചിത്രമാകെ മാറി. രണ്ട് മുഖം തന്നെയല്ലേ പറഞ്ഞത്, രണ്ട് മുഖമാണ്. പക്ഷേ ഒന്നിലേക്ക് മുഖം എന്ന വാക്ക് മനുഷ്യനിലേക്ക് ചേർത്തപ്പോ നമുക്ക് വന്നു വന്നാൽ, വേറൊന്നിലേക്ക് ചേർത്തപ്പോഴോ എന്റെ ചിത്രം മാറി. നീ ഇപ്പൊ ആനയുടെ മുഖം എന്ന് പറഞ്ഞാലോ ഭയങ്കര വ്യത്യാസം, വീണ്ടും വലിയ വ്യത്യാസം വന്നു. ഉറുമ്പിന്റെ മുഖം എന്ന് പറഞ്ഞാലോ വീണ്ടും വ്യത്യാസം. അതൊക്കെ അവിടെ നിൽക്കട്ടെ, മനുഷ്യന്റെ മാത്രം കാര്യം എടുക്കാം. നമുക്ക് എല്ലാവർക്കും കൂടെ മുഖമുണ്ട്, എന്താ നമ്മളൊക്കെ മുഖത്തിന്റെ കാര്യം അല്ലേ? എല്ലാം വ്യത്യസ്തമാണ്. ആകെ ഈ മുഖത്ത് വ്യത്യാസപ്പെടുത്താനായിട്ട് എന്തേ ഉള്ളൂ? ഒരു മൂക്കുണ്ട്, ഒരു ചുണ്ടുണ്ട്, രണ്ട് കണ്ണുണ്ട്, ഒരു നെറ്റിയുണ്ട്, രണ്ട് കവളുമുണ്ട്. ലോകത്തുള്ള മനുഷ്യന്മാരെ മുഴുവൻ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എല്ലാവരുടെയും മുഖം വ്യത്യസ്തമാണ് അല്ലേ? എല്ലാവരുടെയും മുഖം വ്യത്യസ്തമാണ്. നമുക്കൊരു അഞ്ചാറ് സാധനം തന്നിട്ട് ഇത് വ്യത്യാസപ്പെടുത്തി എല്ലാം വ്യത്യാസപ്പെടുത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നാൾ നമുക്ക് വ്യത്യാസപ്പെടുത്താൻ പറ്റും? ഒരു അഞ്ച് സാധനം തരാം, ആ അഞ്ച് സാധനം അങ്ങോട്ടും മാറ്റി കുറച്ച് ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് നീ എല്ലാം വ്യത്യസ്തമായി ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഒരു പത്തെണ്ണം ഉണ്ടാക്കിയ പിന്നെ പതിനൊന്നാമത്തേത് മുന്നുണ്ടാക്കിയ പറ്റ് സാദൃശ്യം ഉണ്ടാവും. മനുഷ്യന്റെ മുഴുവൻ മനുഷ്യന്മാരുടെ മുഴുവൻ മുഖങ്ങൾ വ്യത്യസ്തമാണ്. എല്ലാത്തിനും മുഖം തന്നെ പറയുന്നത് ഇരു സൃഷ്ടികൾക്കിടയിലെ കാര്യമാണ്. അപ്പോൾ സ്രഷ്ടാവായ റബ്ബിന്റെ അവസ്ഥ എന്തായിരിക്കും? ഏ സാദാ ബുദ്ധിയാണിത്. ഇതിന് ഇതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും ലളിതമായ ബുദ്ധി. അതുകൊണ്ടാണ് അഹ്ലുൽ കലാമിന്റെ വാദങ്ങളിലേക്ക് പോയ വിദാത്തികൾ, പിഴച്ച വാദങ്ങൾ പറഞ്ഞ ആളുകൾ അവർ മരിക്കുന്ന സമയത്ത് ഈമാൻ മനസ്സിൽ അനുഭവിക്കാൻ സാധിക്കാതെ പലരും മരിച്ചിട്ടുണ്ട്. ഫഖറുദ്ദീൻ അറാദി പ്രസിദ്ധ തഫ്സീർ എഴുതിയാണ്, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയപ്പെട്ടതായി കാണാം. അദ്ദേഹം മരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞത്രേ, ലവദിത്വ അന്നി അല ഈമാനി അജൂസത്തി നൈസാബൂർ, അജൂസി നൈസാബൂർ, നൈസാബൂറിലുള്ള ഒരു കിളവിത്തള്ളയുടെ ഈമാൻ, ആ ഈമാൻ മരിക്കാൻ സാധിച്ചിരുന്നെങ്കിലും ഞാൻ ആഗ്രഹിക്കുകയാണ്. സാധാരണക്കാരായ ആൾക്കാരെ മനസ്സിലുള്ള ഈമാൻ അവർക്ക് ഈ പറഞ്ഞ ബുദ്ധിയും ഈ ജാതി ചിന്തകളൊന്നും പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. നമ്മൾ ഈ പറഞ്ഞതുപോലെയാണ്. അതുകൊണ്ടാണ് അഹ്ലു സുന്നത്തിന്റെ അഖീദ ഒരാൾ ഒരു ചെറിയ കുട്ടിക്ക് നീ അത് ചെറിയ പ്രായത്തിൽ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവനൊരു പ്രയാസവുമില്ലാതെ അത് ഏറ്റുവാങ്ങിക്കും. നമ്മൾ ആരും പറഞ്ഞുതരാതെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹുവേ കാത്തു രക്ഷിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. നമുക്കറിയാം റബ്ബ് മുകളിലാണ്. അത് ശേഖ് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുട്ടിയേറ്റ് പ്ലെയിനിൽ പ്ലെയിന് മുകളിലേക്ക് പോയപ്പോൾ കുട്ടി വെച്ചിട്ട് നമ്മൾ അള്ളാർത്തിക്കാണോ പോണത്? ആരാണ് കുട്ടിക്ക് പറഞ്ഞെടുത്തത്? മുകളിലാണ് റബ്ബ് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെ മുകളിലേക്കാണ് കഴിയും. റസൂൾ പ്രാർത്ഥിച്ചു നമുക്ക് അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്ന് പറയുന്നവർ പ്രാർത്ഥിക്കും ഇങ്ങനെ ഇങ്ങനെ പറയുന്നു. അള്ള എല്ലായിടത്തും എന്ന് പറയുന്നത് ശരിയായിരുന്നെങ്കിൽ. അപ്പോൾ സഹോദരങ്ങളെ, ഈ അഖീദ വളരെ എളുപ്പമുള്ള അതുകൊണ്ടാണ് ഇമാം മാലിക് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതിലേക്ക് തിരിച്ചു പോകാം. ഇസ്തിവാഉ മഅലൂം വൽ കൈഫു മജ്ഹൂൽ, അതിന്റെ രൂപം എന്താണ് എന്ന് നമുക്കറിയില്ല. വൽ ഈമാനു ബിഹി വാജിബ്, എന്നാൽ ഇനി ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ വെറുതെ ചർച്ച ചെയ്യേണ്ട. എന്തിനാ നിങ്ങൾ ഇതൊക്കെ പഠിപ്പിക്കുന്നത് നമ്മളെ? ഇന്ന് അറിഞ്ഞിട്ടുണ്ടോ ഉപകാരം? വൽ ഈമാനു ബിഹി വാജിബ്, ഇതിൽ വിശ്വസിക്കൽ നിർബന്ധമാണ്. ഇത് വെറുതെ മുസ്തഹബായ ഒരു കാര്യമല്ല ഇത് പഠിക്കൽ. അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് അവൻ അറിയിച്ച കാര്യങ്ങൾ പഠിക്കൽ നിർബന്ധമാണ്. ബാത്റൂമിൽ കയറുമ്പോൾ ഇടത്തേക്കാൽ വെക്കണം, ബാത്റൂമിൽ പുറത്തിറങ്ങുമ്പോൾ വലത്തേക്കാൽ വെക്കണം എന്നത് നമ്മൾ താല്പര്യത്തോടുകൂടി പഠിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ ആർക്കു വേണ്ടിയാണോ ചെയ്യുന്നത്, ആ റബ്ബിനെ കുറിച്ച് പഠിക്കൽ ഇതിനേക്കാൾ വലിയ കാര്യമാണ്. ചില ആളുകൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങിയ ഇതിനൊക്കെ പറയുന്നത് എന്ന് പറയും, അതൃപ്തി കാണിക്കില്ല. ഇത് അതൃപ്തി കാണിക്കാൻ പാടില്ല, നമ്മൾ പഠിക്കണം. ഇത് പഠിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത്. വലൈസ ലഹു ശിബ്ഹു തആല അൽമുസബ്ബഹു തആല, അല്ലാഹു ഉന്നതനായിരിക്കുന്നു. തആല അല്ലാഹു തആല എന്ന് പറയുന്നത് അല്ലേ, എന്തെങ്കിലും അർത്ഥം? അല്ലാഹു ഉന്നതനായിരിക്കുന്നു. അല്ലാഹു ഉന്നതനായിരിക്കുന്നു എന്ന മൂന്ന് കാര്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാഹുവിന്റെ ഔന്നത്യം മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് ഉലുവുദ്ദാത്ത്, അല്ലാഹു സുബ്ഹാനഹു തആല അവൻ എവിടെയാണ്? മുകളിലാണ്. ഐനല്ലാഹ് ഫിസ്സമാ, അല്ലാഹു എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താ? മുകളിലാണ്. അതാണ് തആല എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ അർത്ഥം. രണ്ടാമത്തെ അർത്ഥം ഉലുവു അൽ ഖദർ, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ വിശേഷണങ്ങൾ എല്ലാം തന്നെ ഏറ്റവും ഉന്നതിയിലാണ്, ഏറ്റവും മുകളിൽ. കാരുണ്യം നിങ്ങൾ എടുക്കുക, ഏറ്റവും കൂടുതൽ കാരുണ്യമുള്ള ആർക്കാണ്? അള്ളാഹുവിനാണ്. പൊറുക്കല്ല നിങ്ങൾ എടുക്കുക, മഗ്ഫിറത്ത് ഏറ്റവും കൂടുതൽ പുറത്തു തരുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. ഹയാത്ത് നിങ്ങൾ എടുക്കുക, ഏറ്റവും കൂടുതൽ ഏറ്റവും മഹത്തരമായ ഹയാത്തുള്ളത് ആർക്കാണ്? അള്ളാഹുവിനാണ്. നിയന്ത്രണം, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഏറ്റവും പരിപൂർണമായ നിയന്ത്രണം ആരുടെ കയ്യിലാണ്? അള്ളാഹുവിന്റെ കയ്യിലാണ്. കേൾവി നിങ്ങൾക്ക് ഏറ്റവും കേൾക്കുന്നവനാരാണ്? ഏത് വിശേഷണങ്ങളിലും അള്ളാഹു ഏറ്റവും മുകളിലാണ്. അവനോടൊപ്പം ഒരാളില്ല, അവനോട് അടുത്തുപോലും ഒരാളില്ല. എല്ലാത്തിലും അവനാണ് ഏറ്റവും മുകളിലുള്ളവൻ. എല്ലാം നല്ല ഗുണവിശേഷണങ്ങൾ, അതാണ് ഉലുവു അൽ ഖദബ. അതിലൊക്കെ അള്ളാഹു മുന്നിലാണ്. നമ്മൾ ഈ അള്ളാഹു തആല എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന ഇതാണ്. അള്ളാഹു മുകളിലാണ്, രണ്ട് അള്ളാഹുന്റെ എല്ലാ വിശേഷണത്തിനും മുകളിലാണ്, മൂന്ന് ഉലുവുൽ ഖഹർ. അള്ളാഹു എല്ലാവരെയും വിജയിച്ചടക്കിയവനാണ്, അവനെ പരാജയപ്പെടുത്താൻ ഒരാൾക്ക് സാധിക്കുകയില്ല. അതാണ് മൂന്നാമത്തെ അർത്ഥം. ഉലുവു അൽ ഖഹർ, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ എല്ലാവരുടെയും മുകളിൽ എല്ലാവരെയും വിജയിച്ചടക്കിയവനാണ്, ബാക്കി എല്ലാവരും അവനും കീഴൊതുങ്ങിയവരാണ്, അനുസരണപൂർവമോ അല്ലാതെയോ. ആകാശഭൂമികളെ പഠിച്ചപ്പോൾ അള്ളാഹു അവയോട് പറഞ്ഞു, നിങ്ങൾ ഇതാ എന്റെ അടുക്കലേക്ക് ഇഷ്ടത്താലോ, അതായത് സ്വേച്ഛ പ്രകാരമോ അല്ലാതെയോ എന്റെ അടുക്കൽ അനുസരണത്തോടുകൂടി വരിക. അവരനുസരണത്തോടുകൂടി അള്ളാഹുവിന്റെ മുന്നിൽ, ആകാശഭൂമികൾ അള്ളാഹുവിന്റെ മുന്നിൽ ചെന്നു. എല്ലാം അവന്റെ കൽപ്പനയ്ക്ക് കീഴിലാണ്. വലിയ സൂര്യൻ, അത് അള്ളാഹുവിന്റെ നിയന്ത്രണ പ്രകാരമാണ് നടന്നത്, മനുഷ്യനെല്ലാവരും. അപ്പോൾ ഇതാണ് അലു തആല അൽ മുസബ്ബഹു. അൽ മുസബ്ബഹ്, പരിശുദ്ധപ്പെടുത്തപ്പെട്ടവൻ. എന്താണ് ഈ പരിശുദ്ധിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ? എന്താ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ ഇതിന്റെ അർത്ഥം അള്ളാഹുവിനെ പരിശുദ്ധനാണെന്നാണ് അതിന്റെ അർത്ഥം അല്ലേ? സുബ്ഹാനല്ലാഹ് അതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവിനെ ഞാൻ പരിശുദ്ധപ്പെടുത്തുന്നു. ഞാൻ എന്താണ് ഈ പരിശുദ്ധപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ? മൂന്ന് കാര്യങ്ങളിൽ നിന്നാണ് അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുന്നത്. ഒന്നാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വതആല അവന് യാതൊരു ന്യൂനതയുമില്ല, എല്ലാ ന്യൂനതകളിൽ നിന്നും അവൻ പരിശുദ്ധനാണ്. മുസബ്ബഹ്നന, പരിശുദ്ധപ്പെടുത്തപ്പെട്ടവൻ. സുബ്ഹാനല്ലാഹ് അറിയാം നമ്മള് എന്തുകൊണ്ടാണ്? അത് മുസബ്ബഹ്നന, പരിശുദ്ധപ്പെടുത്തുന്നവൻ. മുസബ്ബഹ്നനല്ലോ, പരിശുദ്ധപ്പെടുത്തപ്പെടുന്നവൻ. എന്താ പരിശുദ്ധൂല് അറബി മലയാളത്തിൽ? അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് മുസബ്ബഹ്. അവന് സ്തുതി പറയുന്ന, അവനെ പരിശുദ്ധപ്പെടുത്തുന്ന മുഅ്മിനോ മുസബ്ബിഹാൻ. എന്തിൽ നിന്നാണ് അള്ളാഹുനെ പരിശുദ്ധപ്പെടുത്തേണ്ടത്? നന്നായി ശ്രദ്ധിക്കണം ഈ പറഞ്ഞ കാര്യം. നമ്മൾ എല്ലാ ദിവസവും സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നുണ്ട്. അതാണ് എന്റെ അർത്ഥം. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വതആല അവന് യാതൊരു ന്യൂനതയുമില്ല. അള്ളാഹുക്ക് അറിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? അജ്ഞത അല്ലെ, അറിവില്ലായ്മ എന്നുള്ള ഒരു ന്യൂനത അല്ലേ? ഉണ്ടോ? അല്ല. അള്ളാഹുവിന് കഴിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. ഇന്നല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, എല്ലാം കഴിയുന്നവനാണ്. എന്തെങ്കിലും ഒരു ന്യൂനത അള്ളാഹു അനീതി പ്രവർത്തിക്കുക, അതൊരു ന്യൂനത അല്ലേ? അത് അനീതി ചെയ്യാണ്. അള്ളാഹു അനീതിയോ? വലാ യദ്ലിമു റബ്ബുക വലാ യദ്ലിമു മിസ്ഖാല ദറ. അള്ളാഹു ഒരു അണുമണി തൂക്കം പോലും അവൻ അനീതി പ്രവർത്തിക്കുകയില്ല അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വതആല അവന് ന്യൂനതകളുടെ വിശേഷണങ്ങൾ ഒന്നും തന്നെയില്ല. അതിൽ നിന്നാണ്, വലൈക്കും സലാം, അതിൽ നിന്നാണ് ഒന്നാമത് അള്ളാഹുവിനെ നമ്മൾ പരിശുദ്ധപ്പെടുത്തും. രണ്ടാമതോ, അറബിയിൽ ആരെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ തൻസീഹുല്ലാഹി അൻ സിഫാതി തൻസീഹുല്ലാഹി അൻ സിഫാതി നഖ്സ്, അള്ളാഹുവിനെ അല്ലെങ്കിൽ തൻസീഹുല്ലാഹി അൻ നഖായിസി വൽ ഉയൂബ്, അള്ളാഹുവിനെ ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും പരിശുദ്ധപ്പെടുത്തുക. അതാണ് ഒന്ന്. അള്ളാഹുക്ക് ഒരു ന്യൂനതയില്ല, ഒരു ന്യൂനതയില്ല. ഭംഗി ഏറ്റവും പൂർണ്ണതയുള്ളവനാണ് എല്ലാ കാര്യത്തിലും. രണ്ട്, തൻസീഹുഹു അൻ നഖ്സിൽ കമാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ വിശേഷണങ്ങൾ, ആ വിശേഷണങ്ങളിൽ എന്തെങ്കിലും ഒരു കുറവ് ഉണ്ടാവുക എന്നതിൽ നിന്നുള്ള പരിശുദ്ധനാക്കി. നേരത്തെ പറഞ്ഞത് ന്യൂനതയുടെ വിശേഷണങ്ങൾ അവനില്ല. ന്യൂനത വിശേഷം നേരത്തെ അറിവില്ലായ്മ ഒന്നുമില്ല. ഈ അള്ളാഹുക്കുള്ള വിശേഷണങ്ങൾ, അതിലെന്തെങ്കിലും ഒരു കുറവ് അള്ളാഹുവിനില്ല. ഏതെങ്കിലും ഒരു വിശേഷത്തിന് കുറവുണ്ടോ? ഇല്ല. എല്ലാം അത് ഏറ്റവും പരിപൂർണമാണ്. പരിപൂർണമാണ് അറ്റമില്ലാത്തതാണ്. അവസാനമില്ലാത്തതാണ്. ഹുവൽ അവ്വലു വൽ ആഖിർ, അവൻ തുടക്കമില്ലാത്തവനാണ് അവസാനമില്ലാത്തവനാണ്. അല്ലേ? വൽ അവ്വലു വൽ ആഖിർ, അവൻ തുടക്കമില്ലാത്ത എന്നേ ഉള്ളവനാണ്, എന്നെന്നും ഉണ്ടാകുന്നവനാണ്, ഒരിക്കലും അവൻ അവസാനിക്കുകയില്ല. അതുപോലെ എല്ലാ വിശേഷണങ്ങളിലും ഒരു വിശേഷണത്തിൽ പോലും ഒരു കുറവ് അവനില്ല. നേരത്തെ പറഞ്ഞ ന്യൂനതയില്ലാന്നാ ഇപ്പൊ പറഞ്ഞതോ? ഉള്ള വിശേഷണത്തിൽ അവന് കുറവില്ല. മൂന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സമനോ തുല്യനോ സദൃശ്യനോ ആയി ഒരാളില്ല. മൂന്ന് വാക്ക ഞാൻ പറഞ്ഞു. സമൻ, തുല്യൻ, സദൃശ്യതയുള്ളവൻ, ഇതൊന്നുമില്ല, പങ്കുകാരനില്ല. ഈ പറഞ്ഞതിൽ നിന്നെല്ലാമാണ് അള്ളാഹുവിനെ നമ്മൾ പരിശുദ്ധപ്പെടുത്തുന്നത്. ഇനി എത്ര സമയമുള്ളത്? അൻകറന നിഷേധിച്ചു ഞാൻ. വഖദ്യൂം കിർ, തീർച്ചയായും നിഷേധിച്ചിട്ടുണ്ട്. മുബാരി വരുമ്പോ അതിന്റെ വഖദ് മുൻപ് വഖദ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ, പക്ഷെ ഇവിടെ അതല്ല അർത്ഥം. വഖദ്യൂം കിറു, തീർച്ചയായും നിഷേധിച്ചിട്ടുണ്ട്. ആര് നിഷേധിച്ചിട്ടുണ്ട്? അൽ ജഹ്മിയു, ജഹ്മിയായ ഒരാൾ. ജഹ്മിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ജഹ്മു ബിൻ സഫ്വാന്റെ അനുയായികളാണ് ജഹ്മികൾ. വഖദ്യൂം കിറുൽ ജഹ്മിയു, തീർച്ചയായും ജഹ്മികൾ നിഷേധിച്ചിട്ടുണ്ട്. എന്ത് നിഷേധിച്ചിട്ടുണ്ട്? ഹാദാ, ഈ കാര്യം. ഏത് കാര്യം? അള്ളാഹുവിനെ കാണാൻ കഴിയുമെന്ന കാര്യം. അതാണ് പറഞ്ഞത്. ഒരു വരി കഴിഞ്ഞപ്പോ എന്ത് ചെയ്യരുത്? നമ്മൾ പറഞ്ഞു വന്ന വിഷയം മറക്കരുത്. എന്താ നമ്മൾ പറഞ്ഞത്? അള്ളാഹിനെ കാണാൻ പറ്റുന്ന വിഷയം. ജഹ്മിയായവൻ ഈ പറഞ്ഞതിനെ നിഷേധിച്ചിട്ടുണ്ട്. വഇന്ദനാ, നമ്മുടെ അടുക്കൽ. ആരാണി നമ്മൾ? ആരാ നമ്മൾ? അഹ്ലു സുന്നതി വൽ ജമാഅ. وعندنا بمصداق ذلك حديث مصرح, بمصداق ما قلنا حديث مصرح. وعندنا നമ്മുടെ പക്കലുണ്ട്, بمصداق ഇതിനെ സത്യപ്പെടുത്തുന്ന, നമ്മൾ പറഞ്ഞതിനെ, بمصداق ما قلنا, നമ്മൾ പറഞ്ഞതിനെ സത്യപ്പെടുത്തുന്ന കാര്യം നമ്മുടെ അടുക്കൽ. അതെന്താണ്? ഹദീസ്, ഒരു ഹദീസാണ്. മുസർറഹു, വ്യക്തമായ ഹദീസാണ്. മുസർറഹു എന്നാണ് നിങ്ങളുടെ കിതാബിൽ, അതോ മുസഹഹു എന്നോ? മുസർറിഹു, ആ മുസർറിഹു എന്നും പറയാം, മുസർറഹു എന്ന് പറയാം. വ്യക്തമാക്കപ്പെട്ട ഹദീസ് എന്നും അർത്ഥം വെക്കാം. മുസർറഹ് എന്നാണ് വ്യക്തമാക്കപ്പെട്ട ഹദീസ്. മുസർറിഹു എന്നും പറയാം, അതിന്റെ അർത്ഥം വ്യക്തമാക്കുന്ന ഹദീസ്. വേറെ ചില കിതാബിൽ മുസഹഹു എന്നും കൂടിയുണ്ട്, അതായത് സഹീഹാക്കപ്പെട്ട ഹദീസ്. അത് അറബി ഭാഷന്റെ പ്രത്യേകത, അങ്ങനെയൊക്കെ വായിക്കാം. അല്ലേ? എങ്ങനെ തെറ്റിയാലും ഒരു വായന ഉണ്ടാവും. وقد ينكر الجهمي هذا, ജഹ്മിയായ ആളുകൾ ഇതിനെ നിഷേധിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ അടുക്കൽ നിന്ന് തെളിവ് എന്താ? ബുദ്ധി എന്നൊന്നല്ല, പിന്നെ ഹദീസാണ്. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. ആ ഹദീസ് അതിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. റവാഹു ജരീറുൻ അൻ മഖാലി മുഹമ്മദിൻ ഫഖുൽ മിസ്ലമാ ഖദ് ഖാല ഫീ ദാക തൻജഹു. ആ ഹദീസ്, ഈ പറഞ്ഞ ഹദീസ് റവാഹു, അത് റിവായത്ത് നിവേദനം ചെയ്തിരിക്കുന്നു. ജരീർ, ജരീർ എന്ന് പറയുന്നത് സഹാബിയായ ജരീർ, ജരീർ ഇബ്നു അബ്ദുല്ലാ അൽ ബജലി റളിയല്ലാഹു അൻ എന്ന സഹാബി. അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മുസ്ലിമായ സഹാബിയാണ്. അദ്ദേഹമാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത്, മാ ഹജബനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻദു അസ്ലംതു ولا رآني إلا تبسم في وجهي. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മുസ്ലിമായതിനു ശേഷം എന്നെ ഒരിക്കൽ പോലും തടഞ്ഞു വെച്ചിട്ടില്ല, എന്നെ അവിടുന്ന് കണ്ടപ്പോഴെല്ലാം പുഞ്ചിരിക്കാതിരുന്നിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹുന്റെ റസൂലിന്റെ സ്വഭാവം ആയിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ പറഞ്ഞ വാക്കുകൾ നമ്മൾ എടുത്തു പരിശോധിച്ചാൽ അവിടുത്തെ സ്വഭാവം അങ്ങേയറ്റം ഉത്തുംഗതയായിരുന്നു. അല്ലെ? അവിടുത്തെ കുറിച്ച് സഹാബിൽ പറയുമായിരുന്നു എന്നാണ്. റസൂലുള്ളയോട് സംസാരിച്ച ആളുകൾക്കൊക്കെ തോന്നുന്നു എന്നോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുമായിരുന്നു എന്നാണ്. അങ്ങനെ പെരുമാറാൻ അതിന്റെ ഒരു നൂറിലൊരു അംശം നമുക്ക് കിട്ടിയാൽ നമ്മൾ ഈ നാട്ടിൽ ഏറ്റവും നല്ല മനുഷ്യനായിരുന്നു. അല്ലെ? തബസ്സും, പുഞ്ചിരിക്കുക എന്നുള്ളത് വലിയ നന്മയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹദീസ് വല തഹ്തറന്ന لا تحقرن ഷൈഅൻ മിനൽ മഅറൂഫ്, നീ നന്മയിൽ ഒരു കാര്യവും നിസ്സാരമാക്കരുത്. വലവ് അൻ തൽഖ അഖാക ബിവജ്ഹിൻ ഫൽഖ്, പുഞ്ചിരിക്കുന്ന മുഖവുമായി നിന്റെ സഹോദരനെ കണ്ടുമുട്ടുന്നതാണെങ്കിൽ കൂടി അത് ഒരിക്കലും നിസ്സാരാക്കാൻ പാടില്ല. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഒരു പുഞ്ചിരി ഒരു മനുഷ്യന്റെ ഒരു ദിവസത്തെ ഒന്നാകെ ടെൻഷനിൽ നിൽക്കിയിട്ടുണ്ടാവും. നമ്മൾ അർത്ഥമുണ്ടാവുന്ന ഒരു റിയാവില്ല വരാൻ സാധ്യത കുറഞ്ഞ പണിയാണ്. നമ്മൾ ചിരിച്ചോട്ട് സംഭവിച്ചിട്ടുണ്ടോ നമ്മൾ അറിയണ്ടാവില്ല. അല്ലേ, ടെൻഷനായിട്ട് പുറത്തിറങ്ങി ഒരു മനുഷ്യൻ ശ്രമണിക്ക് ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ എത്രയോ ഭാരമുണ്ടാവും, നമ്മളത് അറിയുന്നില്ല എന്താണ് സംഭവിച്ചതെന്നുള്ളത്, അള്ളാഹുവിന് അറിയാം. അപ്പോൾ സഹോദരങ്ങളെ, ആ ഹദീസ് പറഞ്ഞ ആളാണ് ജരീർ ഇബ്നു അബ്ദുല്ലാഹ് അൽ ബജലി അൽ അഹ്മസി റളിയല്ലാഹു അൻഹു. അദ്ദേഹം മുസ്ലിമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഫാത്തായ വർഷത്തിലാണ്, റസൂലുള്ളാഹി വഫാത്തായ വർഷത്തിലാണ് അദ്ദേഹം മുസ്ലിമായത്. رواه جرير عن مقال محمد صلى الله عليه وسلم. محمد صلى الله عليه وسلم اوردنا الدهشه رسول الله يدا واكل من جرير رضي الله عنه ادهم الحديث ودريتتون رسول الله وفات ആയതിനു ശേഷം അല്ല വഫാത്ത് ആകുന്ന വർഷത്തിലാണ് അദ്ദേഹം മുസ്ലിം ആയത് എന്ന് പറയുമ്പോൾ റസൂൽ അല്ലാഹ് വഫാത്ത് ആകുന്ന തൊട്ടു മുന്നേയുള്ള വർഷത്തിലാണ് ഈ ഹദീസ് പറഞ്ഞത് എന്നാണ് അതിന്റെ അർത്ഥം. അതിന് രണ്ട് പാഠങ്ങളുണ്ട്. ഒന്ന്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഫാത്താകുന്ന വർഷത്തിൽ വരെ സഹാബികളെ ഇത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, സഹാബികൾ ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഫാത്തിനുള്ള സൂചനകളിൽ ഒരു സൂചന അതിലുണ്ട്, അവിടുന്ന് അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള സമയമായിട്ടുണ്ട് എന്ന സൂചന അവിടുത്തേക്ക് ഒരു വർഷം മുൻപ് തന്നെ ലഭിച്ചിട്ടുണ്ട്. ലഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ടുണ്ട്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിന്റെ ഒട്ടകത്തിന്റെ കയറും പിടിച്ചുകൊണ്ട് മദീനയുടെ അതിരു വരെ നടന്നുപോയി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനെ യാത്ര അയക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു, ലേ മുആദേ, നീ അടുത്ത വർഷം ലഅല്ലക ലാ തൽഖാനി ബഅദ ആമി ഹാദാ, നീ വർഷം ഔ ലഅല്ലക തമുറു ബിഖബ്രി, നീ ഇനി തിരിച്ചു വരുമ്പോൾ എന്റെ ഖബറിന്റെ അടുക്കൽ കൂടെ ആയിരിക്കാം നടക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ വഫാത്തിന്റെ സൂചന വർഷം മുൻപ് അവിടുത്തേക്ക് ലഭിച്ചിട്ടുണ്ട്. അത് പിന്നെ ഈ പറഞ്ഞ ഹദീസ് അദ്ദേഹം അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്ത് ആകുന്ന വർഷത്തിൽ പറഞ്ഞു. അൻ ജരീർ ഇബ്നു അബ്ദുല്ലാഹ് ഹദീസ് പറഞ്ഞ ഹദീസ് ابن ماجه ادرج حديثا عن جرير بن عبد الله قال كنا عند النبي صلى الله عليه وسلم لان الله ورسوله ذلك لا يرون فنظر الى القمر ليله الله ورسوله صلى الله عليه وسلم അവിടുന്ന് ആ രാത്രിയിൽ ചന്ദ്രനിലേക്ക് നോക്കി. ചന്ദ്രൻ ഇങ്ങനെ പൂർണ്ണ ചന്ദ്രൻ ആകാശത്തുണ്ട്. റസൂലുള്ള പറഞ്ഞു, ഇന്നകും സതറൂന റബ്ബകും, തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണുന്നതാണ്. കമാ തറൗന ഹാദൽ ഖമർ, നിങ്ങൾ ഈ ചന്ദ്രനെ കാണുന്നത് പോലെ നിങ്ങൾ അല്ലാഹുവിനെ കാണുന്നതാണ്. ലാ തുദാമൂന ഫീ റുയ്യതിഹി, നിങ്ങൾക്ക് അല്ലാഹുവിനെ കാണുന്നതിൽ ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. ചില ആളുകൾ പറഞ്ഞപ്പോൾ ചന്ദ്രനെ കാണുന്ന പോലെ കാണുന്ന നമ്മൾ സാധാരണ ഇരിക്കാനായി ഒരു മിനിറ്റ് ഒന്നോ രണ്ടോ മിനിറ്റ് ചില ആളുകൾ പറഞ്ഞേക്കാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വതആല കാണുന്നത് എന്തിനാണ്, ഇവിടെ റസൂൽ സദൃശ്യപ്പെടുത്തിയോ സൃഷ്ടികളുമായി അല്ലാഹു ഇല്ല, അല്ലാഹുവിനെ ചന്ദ്രനിലേക്ക് സദൃശ്യപ്പെടുത്തല്ല ഇവിടെ ചെയ്തത്. പിന്നെ കാണുന്നത് വ്യക്തമായിരിക്കും, കാഴ്ചയാണ് ഇവിടെ സദൃശ്യപ്പെടുത്തിയത്, അല്ലാഹുവിനല്ല. മനസ്സിലായത്? ലാ തുദാമൂന ഫീ റുയ്യതി, അല്ലാഹുവിനെ കാണുന്നതിൽ നിങ്ങൾക്ക് യാതൊരു പ്രയാസവും ഉണ്ടായിരിക്കുകയില്ല. فإن استطعتم ألا تغلبوا على صلاة قبل طلوع الشمس وقبل غروبها فافعلوا. إن تبرم برنيو നിങ്ങൾ സാധിക്കുമെങ്കിൽ അല്ലാഹുവിനെ കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, രണ്ട് കാര്യം ശ്രദ്ധിക്കണം. രാവിലെയുള്ള നിസ്കാരം സൂര്യൻ ഉദിക്കുന്നതിന് മുൻപും വൈകുന്നേരമുള്ള നിസ്കാരം സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപും നിർവഹിക്കുന്നതിൽ നിങ്ങൾ പരാജയപ്പെടാൻ പാടില്ല. സുബ്ഹ് നിസ്കാരവും അസ്ർ നിസ്കാരവും എന്ത് ചെയ്ത് സൂര്യൻ അസ്തമിക്കുന്നവരെ വൈകിപ്പിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതെല്ലാം ഹദീസിലെ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ കണ്ണിറയെ കാണുവാനുള്ള തൗഫീഖ് നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാദാ അള്ളാഹു തആല അഅലമു സ്വവാബി വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.